ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഏകതാ ദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ നേതൃത്വം നൽകും. ഏകതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. തിരുവനന്തപുരത്ത് ഏകതാ പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. കൊച്ചിയിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. അന്താരാഷ്ട്ര ആര്യൻ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ഇന്ത്യയുടെ 53-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് അടുത്ത മാസം 24-ന് ചുമതലയേൽക്കും. രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും 3-ാം ക്ലാസ് മുതൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പാഠ്യപദ്ധതി അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. വനിതാ ഏകദിന ലോകകപ്പ് സെമിയിൽ ഓസ്ട്രേലിയയെ 5 wicketsന് തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഐക്യം, അഖണ്ഡത എന്നീ ആശയങ്ങൾ പകർന്നു നൽകിയ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ പട്ടേൽ ചൌക്കിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രപതിക്കൊപ്പം ഉണ്ടായിരുന്നു. ഏകതാ ദിന ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഗുജറാത്തിലെ ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് നടക്കുന്ന പരേഡ് വീക്ഷിക്കും. വിശദാംശങ്ങളിലേക്ക്.
ദേശീയ ഐക്യം, അഖണ്ഡത എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഏകതാ ദിവസിലൂടെ ലക്ഷ്യമിടുന്നത്. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഇന്ന് നടക്കുന്ന ഏകതാ പരേഡിൽ BSF, CRPF, CISF, ITBP, SSB എന്നിവയിലെ അംഗങ്ങൾ അണിനിരക്കും. കേരളം ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസ് സേനകളും NCC കേഡറ്റുകളും പരേഡിൽ പങ്കെടുക്കും. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിൽ 10 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നിശ്ചല ദൃശ്യങ്ങൾ പരേഡിലുണ്ടാകും. രാഷ്ട്രീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം റൺ ഫോർ യൂണിറ്റിയും സംഘടിപ്പിക്കുന്നുണ്ട്. 2 ഘട്ടങ്ങളായാണ് രാജ്യത്തുടനീളം യൂണിറ്റി മാർച്ച് നടക്കുന്നത്. ആദ്യഘട്ടം ഇന്ന് മുതൽ നവംബർ 25 വരെയും 2-ാം ഘട്ടം നവംബർ 26 മുതൽ ഡിസംബർ 6 വരെയും നടക്കും. റൺ ഫോർ യൂണിറ്റിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഏകതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. തിരുവനന്തപുരത്ത് കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. കൊച്ചി വെളിയനാട് ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ നടക്കുന്ന യൂണിറ്റി മാർച്ചിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. കേരള പോലീസ് സംസ്ഥാനത്തുടനീളം റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മേരാ യുവഭാരതിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പദയാത്രകൾ നടക്കും. ന്യൂഡൽഹിയിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന അന്താരാഷ്ട്ര ആര്യൻ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. മഹർഷി ദയാനന്ദ സരസ്വതിയുടെ 200-ാം ജന്മവാർഷികവും ആര്യ സമാജത്തിന്റെ 150-ാം വാർഷികവും അനുസ്മരിക്കുന്ന ജ്ഞാനജ്യോതി ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുമുള്ള ആര്യ സമാജങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി മുസാഫർപൂരിലും ഛപ്രയിലും നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഷെയ്ഖ്പുരയിലും നുസരായിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. അടുത്ത മാസം 6-11 തീയതികളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14-ന് നടക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ബീഹാറിൽ സമാധാനപരവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകി. ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ 53-ാമത് ചീഫ് ജസ്റ്റിസ് ആകും. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ സേവന കാലാവധി അടുത്ത മാസം 23-ന് അവസാനിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് നിയമനം. ജസ്റ്റിസ് സൂര്യകാന്തിനെ കേന്ദ്ര നിയമ നീതി ന്യായ മന്ത്രി അർജുൻ റാമേഖ്വാൽ അഭിനന്ദിച്ചു. രാജ്യത്തുടനീളം വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി യാത്രക്കാർക്കുള്ള 76 കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അംഗീകാരം നൽകി. ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ വിജയത്തെ തുടർന്നാണ് ഈ തീരുമാനം. പുതിയ പാസഞ്ചർ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നിർമ്മിക്കുമെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കർഷകർ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന എഫ് പി ഒ സമാഗം പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ചില എഫ് പി ഒകളുടെ വിറ്റുവരവ് 100 കോടി രൂപയിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു.
लगभग 52 लाख किसान एफपीओ से जुड़े हैं और जो जुड़े हैं वो फायदा महसूस कर रहे हैं. क्या हम ये टारगेट बना सकते हैं कि हम एक आध साल में कोशिश करें और 2 करोड़ किसान को एफपीओ से जोड़ें. हम और आप मिलकर एक यूनिट है. कम से कम 50% का सालाना कारोबार 1 करोड़ हो जाए, ये हमारा टारगेट होना चाहिए. गुणवत्ता पर हम ध्यान दें. देखिए, चीज वही बिकेगी जिसमें क्वालिटी होगी.
രാജ്യത്ത് എല്ലാ സ്കൂളുകളിലും 3ാം ക്ലാസ് മുതൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പാഠ്യപദ്ധതി അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സങ്കീർണമായ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് AIയുടെ ധാർമ്മിക ഉപയോഗത്തിലേക്കുള്ള പുതിയ ചുവടുവയ്പ്പാണിത്. പുതിയ പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിന് IIT മദ്രാസിലെ പ്രൊഫസർ കാർത്തിക് രാമന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയതായും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ഓട്ടോമൊബൈൽ മേഖലയിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതായി കേന്ദ്ര സർക്കാർ. ട്രക്കുകൾ, ഡെലിവറി വാനുകൾ തുടങ്ങിയ വാണിജ്യ ചരക്ക് വാഹനങ്ങളുടെ നികുതി 18% കുറച്ചത് ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കുകയും കയറ്റുമതി മെച്ചപ്പെടുത്തുകയും ചെയ്തു. GST നിരക്കിലെ മാറ്റങ്ങൾ പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഏറെ സഹായകരമാണെന്നാണ് വിലയിരുത്തൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
വനിതാ ഏകദിന ലോകകപ്പ് സെമിയിൽ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ. ഓസീസ് ഉയർത്തിയ 339 റൺ വിജയലക്ഷ്യം. 48.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. ജെമീമ റോഡ്രിഗസിന്റെ സെഞ്ചുറി മികവിലാണ് ഇന്ത്യയുടെ ജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 49.5 ഓവറിൽ 338 റൺസാണ് നേടിയത്. നവംബർ 2 മുംബൈയിൽ നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 2-ാമത്തെ മത്സരം ഇന്ന് മെൽബണിൽ നടക്കും. ഇന്നത്തെ മത്സരത്തിൽ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ കളിക്കാനിറങ്ങും. പരമ്പരയിൽ ആകെ 5 മത്സരങ്ങളാണ് ഉള്ളത്. ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെയുള്ള സുസ്ഥിര ജലവിനിയോഗത്തിന് അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കാൻ തയ്യാറെന്ന് ഇന്ത്യ. സ്വന്തം പ്രദേശങ്ങളിൽ പരമാധികാരം വിനിയോഗിക്കാനുള്ള അഫ്ഗാനിസ്ഥാന്റെ അവകാശത്തിന് മേൽ പാകിസ്ഥാൻ കടന്നുകയറ്റം നടത്തുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
Pakistan is infuriated with Afghanistan exercising sovereignty over its own territories. Pakistan seems to think that it has the right to practice cross-border terrorism with impunity. Its neighbors find it unacceptable. India remains fully committed to the sovereignty, territorial integrity and independence of Afghanistan.
രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി മലേഷ്യയിലെത്തി. സുബാങ് എയർബേസിൽ എത്തിയ ശ്രീ സിംഗിനെ മലേഷ്യയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ BN Reddy സ്വീകരിച്ചു. മലേഷ്യയുടെ അധ്യക്ഷതയിൽ ഇന്ന് നടക്കുന്ന ആസിയാൻ ഇന്ത്യ പ്രതിരോധ മന്ത്രിമാരുടെ അനൌപചാരിക യോഗത്തിന്റെ 2-ാം പതിപ്പിനെ ശ്രീ രാജ്നാഥ് സിംഗ് അഭിസംബോധന ചെയ്യും. നാളെ നടക്കുന്ന ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. UAEയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ഇലക്ട്രോണിക് ചിപ്പുകൾ ഘടിപ്പിച്ച ഇ പാസ്പോർട്ടുകൾ നൽകുന്ന നവീകരിച്ച പാസ്പോർട്ട് സംവിധാനം ആരംഭിച്ചതായി അബുദാബിയിലെ ഇന്ത്യൻ എംബസി. ഇതിൽ പാസ്പോർട്ട് ഉടമയുടെ ഡിജിറ്റൈസ് ചെയ്ത വിവരങ്ങളടങ്ങിയ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലും സുരക്ഷിതമായും പൂർത്തിയാക്കാൻ ഇത് സഹായിക്കുമെന്ന് എംബസി അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ ഖേൽക്കറുടെ സാന്നിധ്യത്തിൽ ആദ്യ എന്യൂമറേഷൻ ഫോം ബൂത്ത് ലെവൽ ഓഫീസർ ഗവർണർക്ക് കൈമാറി. കേരളപ്രവി ദിനമായ നാളെ മലയാള ദിന ഭരണഭാഷാ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷനാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഏകതാ ദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ നേതൃത്വം നൽകും. ഏകതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. തിരുവനന്തപുരത്ത് ഏകതാ പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. അന്താരാഷ്ട്ര ആര്യൻ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ഇന്ത്യയുടെ 53-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് അടുത്ത മാസം 24-ന് ചുമതലയേൽക്കും. രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും 3ാം ക്ലാസ് മുതൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പാഠ്യപദ്ധതി അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. വനിതാ ഏകദിന ലോകകപ്പ് സെമിയിൽ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.